ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ മഹായോഗത്തിൽ സംബന്ധിപ്പാനും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ലഭിച്ച നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും അതിനെ സമയം അനുവദിച്ച സംഘാടകരോട് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ മഹായോഗത്തിൽ സംബന്ധിക്കുകയും ഈ പ്രസ്ഥാനത്തിന് മഹത്തായ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, പിതാക്കന്മാർ, ജനറൽ, സ്റ്റേറ്റ്, റീജിയൻ, മിഷൻ സെൻ്ററുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാർ, സെൻട്രൽ ശുശ്രൂഷകന്മാർ, എൻ്റെ കൂട്ടു വേലക്കാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ രാത്രി യോഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സംസാരിപ്പാൻ അതിൻ്റെ സംഘാടകർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം ജീവിതം ഒരു തോട്ടം എന്നുള്ളതാണ്. അതിനാധാരമായി പ്രോഗ്രാം കമ്മിറ്റി തന്നിട്ടുള്ള കുറിവാക്യം തന്നെ ഇവിടെ വായിക്കുന്നു. ഉത്തമഗീതം 4:12-15 വാക്യങ്ങൾ. ഉത്തമഗീതം 4:12-15 വാക്യം വരെ.
എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ, നിന്റെ ചിനപ്പുകൾ വിശിഷ്ട ഫലങ്ങളോടുകൂടിയ മാതളത്തോട്ടം, മൈലാഞ്ചിയോടുകൂടെ ജഡമാംസിയും കുങ്കുമവും വയമ്പും ലവംഗവും സകലവിധ കുന്തിരുക്ക വൃക്ഷങ്ങളും മൂറും അഖിലും സകല പ്രധാന സുഗന്ധവർഗവും തന്നെ. നീ തോട്ടങ്ങൾക്കൊരു നീറുറവും വറ്റിപ്പോകാത്ത കിണറും ലബാനോനിൽ നിന്നൊഴുകുന്ന ഒഴുക്കുകളും തന്നെ.
എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, ജീവിതം ഒരു തോട്ടം എന്നുള്ളതാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്താവിഷയം. ജീവിതത്തെക്കുറിച്ച് പലർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. ജീവിതമൊരു യാത്രയാണ്, ജീവിതമൊരു സ്വപ്നമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. മറ്റു ചിലർ പറയുന്നത് ജീവിതം ഒരു കുമ്മളയാണ്, ജീവിതം ഒരു ശല്യമാണ്, ജീവിതം ഒരു തടവറയാണ്, ജീവിതം ഒരു യുദ്ധമാണ്, ഒരു പോരാട്ടമാണ് എന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ആംഗ്ലേയ കവിയായ വില്യം ഷേക്സ്പിയർ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: ജീവിതം ഏതോ വിഡ്ഢി പറഞ്ഞ അർത്ഥമില്ലാത്ത ഒരു കടങ്കഥയാണ്. എന്നാൽ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കറിയാം, ജീവിതം ഏതോ വിഡ്ഢി പറഞ്ഞ കടങ്കഥയല്ല, ജീവിതം ദൈവം നമുക്ക് നൽകിത്തന്ന ഒരു ദാനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള സമയമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ജീവിതം കൊണ്ട് എന്താണ് നേടേണ്ടത്? ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇതൊക്കെ ആളുകൾ സാധാരണ ചിന്തിക്കുന്ന കാര്യമാണ്. തീർച്ചയായും ദൈവവചനത്തിലൂടെ ജീവിതത്തെ വീക്ഷിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ കഴിയും. ഇവിടെ വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ജീവിതം മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. നാം വായിച്ച വേദഭാഗത്തിൽ ആ തോട്ടത്തിൽ വിവിധങ്ങളാകുന്ന സസ്യങ്ങൾ തഴച്ച് വളരുന്നുണ്ട്. പലസ്തീൻ നാട്ടിലെ ഇതെഴുതപ്പെട്ട കാലഘട്ടത്തിൽ ഓരോ വീടിനോടും ചേർന്ന് മനോഹരമായ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതാത് ഭവനങ്ങൾക്കാവശ്യമുള്ള പച്ചക്കറികൾ വിളയുമായിരുന്നു. മനോഹരമായ പുഷ്പങ്ങൾ ആ തോട്ടത്തിൽ വിളയുമായിരുന്നു. അതുകൂടാതെ ഔഷധ ഗുണമുള്ള സസ്യങ്ങളും ആ തോട്ടത്തിലുണ്ട്. അഥവാ ജീവിതം എന്ന തോട്ടത്തിൽ വളരുന്ന സസ്യങ്ങൾ സുഗന്ധം പരത്തുന്ന സസ്യങ്ങളാണ്. നമ്മുടെ ജീവിതം ആർക്കു വേണ്ടിയാണ് സുഗന്ധം പരത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിനു വേണ്ടി സുഗന്ധം പരത്താനുള്ള ജീവിതമാണ് എനിക്ക് ദൈവം നൽകിയിരിക്കുന്നതെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതം പാഴാക്കാനുള്ളതല്ല, അതിനൊരർത്ഥമുണ്ട്. നമ്മെ സൃഷ്ടിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മെ പരിപാലിക്കുന്ന കൃപയാൽ ഈ തോട്ടത്തിൽ നട്ടുനിട്ട് വളർത്തിയ ദൈവത്തിന് സൗരഭ്യവാസനയായ ഒരു തോട്ടമായി വളരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. സുഗന്ധം പരത്തുന്ന സസ്യങ്ങളോടൊപ്പം തന്നെ ആ തോട്ടത്തിൽ വളരുന്ന ചില സസ്യങ്ങൾ ഔഷധ ഗുണമുള്ളതാണ്. ഇന്നത്തെ പോലെ ആ കാലങ്ങളിൽ ഒരു രോഗമുണ്ടായാൽ ഇതുപോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളോ ആശുപത്രികളോ ഇല്ലാതിരുന്ന കാലത്ത് ആ തോട്ടത്തിൽ വളരുന്ന സസ്യങ്ങൾ തന്നെയാണ് ഔഷധമായി തീർന്നുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രി മനസ്സിലാക്കുക, നാം സുഗന്ധം പരത്തുന്നവർ മാത്രമല്ല ഔഷധ ഗുണമുള്ളവരാണ്. നാം ജീവിക്കുന്ന തലമുറയിൽ മുറിവേറ്റ ഒരു ലോകത്ത് മുറിവേറ്റ മനുഷ്യരുടെ മധ്യത്തിൽ അവരുടെ മുറിവുകൾക്ക് വെച്ചുകെട്ടാനുള്ള ഔഷധമെന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന ദൈവമക്കളാണ്. ഈ ലോകത്തിന്റെ മുറിവുകൾ കെട്ടുവാൻ, ഈ ലോകത്തെ ചികിത്സിക്കുവാൻ, അവരുടെ വേദനകൾക്ക്, അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരമായി തീരുവാനാണ് ദൈവം തന്റെ സഭയെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. സഭയാം തോട്ടത്തിൽ ഔഷധമുണ്ട്. അവിടെ എത്തുന്നവർക്ക് സുഗന്ധം മാത്രമല്ല രോഗശാന്തിയുമുണ്ട്. ഇന്ന് രാത്രിയും ആ രോഗശാന്തി ഇവിടെ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, മുറിവേറ്റ ഒരു ലോകത്തിന് ആശ്വാസമായി തീരുവാനുള്ള തോട്ടമായി ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന്റെ ആരംഭത്തിൽ തന്നെ ഒരു തോട്ടത്തിന്റെ സൃഷ്ടിപ്പാണ് നാം കാണുന്നത്. ആ തോട്ടത്തെ ദൈവം പുനഃസൃഷ്ടിക്കുന്നത് പാഴും ശൂന്യവുമായ ഒരു ലോകത്തു നിന്നാണ്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായി പോയി. ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായി തീർന്നപ്പോൾ, ആഴത്തിന്റെ മീതെ ഇരുള് മാത്രം വ്യാപരിച്ചപ്പോൾ, ന്യായവിധിയുടെ വെള്ളം അതിനെ മൂടിക്കിടന്നപ്പോൾ, ദൈവത്തിന് മനസ്സായി ഒരു പുനർസൃഷ്ടി നടത്താൻ, പാഴായി പോയതിനെ പാഴ എന്ന് പറഞ്ഞ് തള്ളാതെ, ശൂന്യമായി പോയതിനെ പ്രയോജനരഹിതമെന്ന് പറഞ്ഞ് തള്ളാതെ, അതിനെ പുനർസൃഷ്ടിക്കേണ്ടതിന് വേണ്ടി ദൈവം ഇരുള് മൂടിക്കിടന്ന ലോകത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ന്യായവിധിയുടെ വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നിരുന്ന ഭൂമിയിൽ വെള്ളത്തെ ദൈവം വേർതിരിച്ചു. വിധാനങ്ങൾക്കും അതിര് നിശ്ചയിച്ച് വെള്ളങ്ങളെ വേർതിരിച്ച് ഉണങ്ങിയ നിലമുണ്ടാക്കി. ഉണങ്ങിയ നിലമുണ്ടാക്കിയ ശേഷം മൂന്നാം ദിവസം ദൈവം മനോഹരമായ ഒരു തോട്ടമാക്കി ഭൂമിയെ മാറ്റുകയാണ്. അവിടെ ഫലമുള്ള സസ്യങ്ങൾ, അതത് തരം വിത്തുള്ള ഫലം തരുന്ന വൃക്ഷങ്ങളെ ദൈവം സ്ഥാപിക്കുകയാണ്. ദൈവം ഒരു തോട്ടത്തെ സൃഷ്ടിച്ചത് പാഴായി കിടന്ന, ശൂന്യമായി കിടന്ന, ഇരുള് മൂടിക്കിടന്ന, ന്യായവിധിയുടെ വെള്ളം മൂടിക്കിടന്ന പ്രതലത്തിൽ നിന്ന് ദൈവം മനോഹരമായ ഒരു തോട്ടത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ദൈവം നമ്മെയും ഒരു തോട്ടമാക്കി മാറ്റിയത്. നാം ആരും പ്രകൃതിയാ മനോഹരമായ തോട്ടങ്ങളായിരുന്നില്ല. നാം വ്യക്തിപരമായോ കുടുംബമായോ സഭയായോ ഒരു തോട്ടമായി തീർന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പാഴായിപ്പോയ ഭൂമിയെ ദൈവം പുനർസൃഷ്ടിച്ചതുപോലെ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ, പഴയകാല അനുഭവങ്ങൾ നോക്കിയാൽ നമുക്കും പറയാനുള്ള ഇത്രയേ ഉള്ളൂ, എന്റെ ജീവിതം യേശുവിനെ കാണുന്നതിന് മുൻപ് പാഴായിരുന്നു, അത് ശൂന്യമായിരുന്നു, അത് പ്രയോജനരഹിതമായിരുന്നു, ഇരുളല്ലാതെ ഒന്നും അതിലില്ലാതെ ഇരുന്നപ്പോൾ ഏതോ സുവിശേഷ യോഗത്തിൽ വെച്ച് ദൈവത്തിന്റെ വെളിച്ചം എന്റെ ഉള്ളിൽ വന്ന് എന്നെ പ്രകാശിപ്പിച്ച് എന്നിൽ ദൈവം നല്ല ഫലങ്ങളെ തന്നതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിന്റെ തോട്ടമായി മാറിയിരിക്കുന്നത്. അത് അനുഭവമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ പുനർസൃഷ്ടിച്ച് ഒരു തോട്ടമാക്കി മാറ്റിയതാണ്. പ്രകൃതിയ നമ്മൾ ഒരു നല്ല ഗുണവുമില്ല. എഫേസ് ലേഖനം പറയുന്നത് പ്രകൃതിയ നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിന് അടിമപ്പെട്ടവരായിരുന്നു, പാപത്തിന് വിൽക്കപ്പെട്ടവരായിരുന്നു. ഒരു നന്മയും സ്വയമായി നമ്മിൽ ഇല്ലാതെ ഇരുന്നപ്പോൾ, പാഴെന്ന് ശൂന്യമെന്ന് നമുക്ക് തന്നെ തോന്നിയപ്പോൾ, നമ്മെ കൊണ്ടൊരു പ്രയോജനവും ലോകത്താർക്കും ഉണ്ടാകത്തില്ലെന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പറഞ്ഞപ്പോൾ മഹാദൈവത്തിന് മനസ്സലിവ് തോന്നി. ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് അയച്ച് ദൈവകൃപ വ്യാപരിപ്പിച്ച് ഈ പാഴും ശൂന്യമായതിനെ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ചെടുത്ത് മനോഹരമായൊരു തോട്ടമാക്കി ദൈവം നിലനിർത്തിയ ദൈവകൃപയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഇത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഭൂമിയെ തോട്ടമാക്കുന്നത് പോലെ എളുപ്പമല്ലായിരുന്നു നമ്മെ ദൈവത്തിന് തോട്ടമാക്കിയെടുക്കാൻ. ഭൂമിയെ തോട്ടമാക്കിയെടുക്കുവാൻ പാഴായിപ്പോയ ഭൂമിയെ തോട്ടമാക്കി എടുക്കുവാൻ ദൈവത്തിന് വാക്കുകൾ ഉച്ചരിച്ചാൽ മതിയായിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. വെള്ളങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെള്ളങ്ങൾ നീങ്ങിപ്പോയി. പല വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വൃക്ഷങ്ങൾ ഉണ്ടായി. എന്നാൽ അതുപോലെ അല്ല ദൈവം നമ്മെ തോട്ടമാക്കിയെടുത്തത്. നമ്മെ തോട്ടമാക്കി എടുക്കേണ്ടതിനു വേണ്ടി ദൈവം കൊടുത്ത വില മനസ്സിലായെങ്കിൽ മാത്രമേ ഈ തോട്ടത്തിന് എന്ത് വിലയുണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. കേവലം ചില വാക്കുകൾ ഉച്ചരിച്ച് ദൈവം പാഴായ ഭൂമിയിൽ ഒരു തോട്ടം ഉണ്ടാക്കിയതുപോലെ അല്ല ദൈവം നമ്മെ തോട്ടമാക്കി എടുത്തത്. ഇന്ന് രാത്രി പൗലോസിന്റെ ഭാഷയിൽ ഞാൻ പറയാം, കാട്ടൊലിവിന്റെ തൈകളായിരുന്ന നമ്മെ അവിടെ നിന്ന് വെട്ടിയെടുത്തുകൊണ്ട് വന്ന് നല്ല ഒലിവാനോട് കൂട്ടിച്ചേർത്താണ് നമ്മെ ഈ തോട്ടത്തിലാക്കിയത്. കാട്ടൊലിവായി ഒരു പ്രയോജനവുമില്ലാതെ ഏതോ ഒരു കാട്ടിൽ നാട്ടിൻപുറത്ത് കിടന്നപ്പോൾ അതിനെ അവിടെ നിന്ന് വെട്ടിയെടുത്ത്, ഒരു കൃഷിക്കാരനും ചെയ്യാത്ത കാര്യമാണ് ഒരു കാട്ടൊലിവിനെ കൊണ്ടുവന്ന് നല്ല ഒലിവിനോട് ചേർക്കുന്നത്. ഒരു ഒലിവിനോട് ചേർക്കുന്നത് അതിനേക്കാൾ നല്ല ഒരു ഒലിവിനെയാണ്. എന്നാൽ ദൈവത്തിന് നമ്മൾ പ്രസാദം തോന്നിയപ്പോൾ നമ്മുടെ ഗുണം നോക്കാതെ നമ്മുടെ നന്മ നോക്കാതെ വെറും കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടിക്കൊണ്ടുവന്ന് നാം ആയിരുന്ന ഇടത്തു നിന്ന് കൊണ്ടുവന്ന് നല്ല ഒലിവിനോട് ദൈവം ചേർത്ത് വെച്ചു. മനസ്സിലാക്കുക, നല്ല ഒലിവിനോട് ചേർത്തൊട്ടിക്കണമെങ്കിൽ ആ ഒലിവിന് മുറിവേക്കണം. നല്ല ഒലിവിനെ മുറിച്ചല്ലാതെ അതിൽ നിന്നൊഴുകുന്ന കറയിൽ ഈ കാട്ടൊലിവിന്റെ കമ്പിനെ ഒട്ടിക്കുന്നത് പോലെ നമ്മെ ഈ തോട്ടത്തിലേക്ക് ഒട്ടിക്കുവാൻ ഒരു നല്ല ഒലിവ് മുറിവേറ്റതുപോലെ ദൈവപുത്രനായ യേശു കാൽവറിയിൽ മുറിവേറ്റ ആ മുറിപ്പാടുകൾ മുഖാന്തരമാണ് ഞാൻ ഇന്ന് ദൈവകൃപയിലായിരിക്കുന്നത്. ആ ദൈവസ്നേഹത്തെ ഓർത്ത്, ആ ദൈവകൃപയെ ഓർത്ത് എന്നെ ഒട്ടിക്കേണ്ടതിന് വേണ്ടി, എന്നെ തോട്ടത്തിൽ കൊണ്ടുവരേണ്ടതിന് വേണ്ടി മാത്രം മുറിവേറ്റ് ഒരു വൃക്ഷം കറയൊഴുക്കുന്നത് പോലെ ക്രൂശിൽ രക്തമൊഴുക്കിയ ദൈവപുത്രനെ ഓർത്ത് അതെനിക്ക് വേണ്ടിയായിരുന്നു, എന്നെ തോട്ടത്തിൽ കൊണ്ടുവരുവാനായിരുന്നു എന്നോർത്ത് സ്നേഹത്തോടെ ദൈവത്തെ സ്തുതിക്കാം. എന്തിനാണ് ദൈവം നമ്മെ തോട്ടമാക്കിയത്? കാട്ടൊലിവിനെ എന്തിനാണ് നല്ല ഒലിവിനോട് ചേർത്ത് വെച്ചത്? വളരെ ലളിതമാണ്, നല്ല ഫലങ്ങൾ ഉണ്ടാകേണ്ടത്. യോഹന്നാൻ സ്നാപകൻ നൽകുന്ന ഒരു താക്കീത് ഇന്ന് രാത്രി ഓർക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. എന്തെങ്കിലും ഫലം കായ്ക്കാനല്ല പറഞ്ഞത്, നമ്മിൽ കായ്ക്കുന്ന ഫലങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങളായിരിക്കണം. യഹൂദജാതിക്ക് സ്നാപക യോഹന്നാൻ കൊടുത്ത താക്കീത് ഇങ്ങനെയാണ്, വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഇപ്പോൾ തന്നെ കോടാലി വച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും അവൻ വെട്ടി തീയിലിട്ട് ചുട്ടു കളയുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും അവൻ വെട്ടി തീയിലിട്ട് ചുട്ടു കളയുന്നു എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. പൗലോസും ഇതേ താക്കീത് നമുക്ക് തന്നിട്ടുണ്ട്. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ ഞെളിയാതെ നമ്മളും ഭയപ്പെടുക, നല്ല ഫലങ്ങൾ കായ്ക്കുന്നില്ലെങ്കിൽ നമ്മയും ആദരിക്കാതെ വന്നേക്കാം. പഴയ നിയമ ഇസ്രായേലിനെ ദൈവം പ്രതീക്ഷിച്ച ഫലം കൊടുക്കാതെ വന്നപ്പോൾ തള്ളിക്കളഞ്ഞതുപോലെ നമ്മയും തള്ളിക്കളയാൻ സാധ്യതയുണ്ട് എന്നുള്ള താക്കീത് ഇന്ന് വിനയബുദ്ധിയ ഏറ്റെടുക്കണമേ. എന്നാൽ ചോദിക്കും, ഇതുവരെ എന്നെ വെട്ടിക്കളഞ്ഞില്ലല്ലോ, ഇപ്പോഴും ഞാൻ സഭയിലുണ്ടല്ലോ, ഇപ്പോഴും ഞാൻ കൃപയിലുണ്ടല്ലോ, ഇപ്പോഴും ഞാൻ പെന്തിക്കോസിലാണല്ലോ എന്നൊക്കെ ചിന്തിക്കാം. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തന്നെ പറയട്ടെ, അതിന്റെ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ, ഫലം കായ്ച്ചേക്കും എന്ന പ്രതീക്ഷയോട് നമുക്ക് വേണ്ടി തോട്ടത്തിലെ പണിക്കാരൻ വെട്ടരുത് വെട്ടരുത് എന്ന് അപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ്. 3 വർഷം ഫലം തിരഞ്ഞിട്ടും ഒരു ഫലവും കാണാതെ വന്നപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞതാണ്, ഈ മുന്തിരിത്തോട്ടത്തെ നിഷ്ഫലമാക്കുന്ന വൃക്ഷത്തെ ഇനി നിർത്തണ്ട എന്ന് പറഞ്ഞിട്ടും, യജമാനനെ നിക്കട്ടെ, ഞാൻ വീണ്ടും നട്ട് വളമിടാം, വീണ്ടും ഞാൻ കിളച്ചു കൊടുക്കാം, ഫലം കായ്ക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആയുസ് ദീർഘിപ്പിച്ചു തന്നതോർത്ത്, സമ്മത്സരങ്ങളെ ദീർഘിപ്പിച്ചു തന്നതോർത്ത് ദൈവത്തിന്റെ മഹാദയാണ്, മഹാകരുണയാണ്. എന്റെ നന്മ കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുകയല്ല, കഴിഞ്ഞ വർഷം ഫലം കായ്ച്ചത് കൊണ്ട് പുതുവർഷം തന്നതല്ല. ഫലം കായ്ക്കാത്ത അനവധി അവസ്ഥകൾ വന്നിട്ടും ദൈവത്തിന്റെ മഹാദയാൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ, തള്ളിക്കളയാത്ത ദൈവത്തിന്റെ കൃപയാൽ ഒരു വർഷം കൂടെ നീട്ടിത്തന്നതാണ്. ഈ വർഷം എനിക്ക് ദൈവം നീട്ടിത്തന്നതാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? കഴിഞ്ഞ വർഷങ്ങളിൽ ഫലം കായ്ക്കാതെ ഇരുന്നിട്ടും ഈ വർഷമെങ്കിലും കൂടെ തന്നത്, ഈ വർഷമെങ്കിലും നല്ല ഫലം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയോട് ദൈവം നീട്ടിത്തന്നതാണ് ഈ വർഷം. ഇന്ന് രാത്രി ഈ മഹായോഗത്തിൽ നാം സംബന്ധിക്കുന്നതും ഈ ദിവസങ്ങളിലെല്ലാം ഫലം കായ്ക്കാനുള്ള ദൂത് നമ്മെ കേൾപ്പിക്കുന്നതും ദൈവത്തിന്റെ മനസ്സലിവാണ്. നമ്മെ വെട്ടിക്കളയാതെ ഒരു വർഷം കൂടെ ദൈവം ദീർഘിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇന്ന് രാത്രി വിനയത്തോടെ ദൈവസന്നിധിയിൽ പറയാം, കർത്താവെ, നിഷ്ഫലമായി പോയ നാളുകളെ ക്ഷമിക്കണമേ, ഈ വർഷം നിന്നിൽ ഫലം കായ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്ഷമിക്കണമേ, പൊറുക്കണമേ, ഈ വർഷം ഫലം കായ്പാൻ അവസരം തരണമേ. മറ്റൊരു കാര്യം നാം വായിച്ചത് ഇത് കെട്ടി അടച്ച ഒരു തോട്ടമെന്നാണ്. കെട്ടിയടച്ച വേലിക്കെട്ടിനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് പല കാഴ്ചപ്പാടുള്ളതുപോലെ ഈ വേലിക്കെട്ട് എന്തെന്നാണെന്നതിനെ കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാണും. ഈ വേലി എന്തല്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് എന്താണെന്ന് പറയാം. ഈ വേലി ഇനി ആരും കയറാതിരിക്കേണ്ടതിന് വേണ്ടി തോട്ടത്തിന് ചുറ്റും കെട്ടിയ വേലിയല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറെ പേരകത്തായി കൃപയാൽ, അത് തിരിച്ചറിയാതെ നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ സംസ്കാരത്തിൽ പെടാത്തതും നമ്മോട് യോജിക്കാത്തതും നമ്മോട് അഭിപ്രായ വ്യത്യാസമുള്ളതുമായ ആരും ഇതിന്റെ അകത്ത് കയറണ്ട എന്ന് പറഞ്ഞ് പരീക്ഷ മനോഭാവത്തോടെ കെട്ടുന്ന വേലിയുടെ കാര്യമല്ല ഇത് പറഞ്ഞത്. ഇന്നും ദൈവത്തിന്റെ സഭയിലേക്ക് പ്രവേശിക്കേണ്ടതിന് വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇത് കെട്ടി അടച്ചുപോയി ഇനി ആർക്കും പ്രവേശനമില്ല എന്ന് ചിന്തിക്കരുത്. ആ അർത്ഥത്തിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ വാതിൽ തുറന്നു കിടക്കുകയാണ്. യേശു പറഞ്ഞ വാചകം തന്നെ പറയട്ടെ, എന്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഇന്ന് തോട്ടത്തിന്റെ പുറത്താണ്, അകത്ത് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുക്കൽ വരുന്ന ആരെയും തള്ളിക്കളയാത്ത യേശു ഇന്ന് രാത്രി ചിലരെ കൂടെ ഈ തോട്ടത്തിലാക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. അപ്പൊ ഈ തോട്ടത്തിലോട്ട് കയറാൻ എന്നാ ഫീസ്, എന്നാ കൊണ്ടുവരണം എന്നൊന്നും ചിന്തിക്കണ്ട. കർത്താവ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എന്റെ അടുക്കൽ വന്നാ മതി. വരുന്ന ആരെയും ദൈവം തള്ളത്തില്ല. തുറന്ന മനഹൃദയത്തോട്, പശ്ചാത്താപത്തോട്, മാനസാന്തരത്തോട് ഈ തോട്ടത്തിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭാഷയോ നിറമോ ജാതിയോ ഒന്നും ബാധകമല്ല. ഒരു യോഗ്യതയും നോക്കാതെ ദൈവം തോട്ടത്തിൽ പ്രവേശിപ്പിക്കുന്നവനാണ്. തിരിഞ്ഞു നോക്കിക്കൊണ്ടെന്ന് പറയാമോ, എന്തെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ ദൈവം നമ്മെ തോട്ടത്തിലാക്കിയത്? നമ്മുടെ അയോഗ്യതയെ മാത്രം യോഗ്യതയായി കണ്ടുകൊണ്ട് നമ്മെ ദൈവം തോട്ടത്തിലാക്കിയെങ്കിൽ മറ്റുള്ളവർ തോട്ടത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായ നമ്മുടെ വേലിക്കെട്ടുകൾ ആരും സൃഷ്ടിക്കരുത്. ദൈവത്തിന്റെ സഭയിലേക്ക് ആളുകൾ പ്രവേശിക്കേണ്ടതിന് ദൈവം തന്റെ വിരിച്ച കൈകളുമായി ഇന്ന് രാത്രിയും തോട്ടത്തിന്റെ വാതിക്കൽ നിന്ന് ഇതാ ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ പ്രവേശിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും തോട്ടത്തിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എന്താണ് ഈ വേലിക്കെട്ട്? വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. വേദപുസ്തകം പറയുന്നത് ഈ വേലിക്കെട്ട് സംരക്ഷണത്തിന്റെ വേലിക്കെട്ടാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ ഇയ്യോബിനും അവന്റെ കുടുംബത്തിനും അവൻ ഉള്ളതിനൊക്കെയും വേലികെട്ടി സൂക്ഷിച്ചിരുന്നു. പിശാച് ഇയ്യോബിന്റെ അടുത്ത് എന്ന് പറയുന്ന പരാതിയും അതാണ്. ഇയ്യോബ് ദൈവത്തെ തള്ളി പറയാത്തത് നീ ഇയ്യോബിന് ചുറ്റും വേലികെട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. ശരിയാണ്, ഇന്ന് രാത്രി ഞാനും പറയട്ടെ, ഉറപ്പോടെ പറയട്ടെ, ദൈവകൃപയിൽ നാം നിലനിൽക്ക വേലിക്കെട്ടിൽ ഞാൻ നിന്നുകൊടുത്തതേ ഉള്ളൂ, എന്നെ നിർത്തിയത് ദൈവമാണ്. സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ വേലിക്കെട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എന്താ ജയിക്കാഞ്ഞത്? കഴിഞ്ഞ 2000 വർഷമായി അനവധി പീഡകൾ, ഉപദ്രവങ്ങൾ ലോകമെങ്ങും ഉണ്ടായിട്ടും ദൈവത്തിന്റെ സഭ നിലനിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തന്റെ ഭക്തന്മാരെ ദുഷ്ടൻ നശിപ്പിക്കാതെ വണ്ണം വേലികെട്ടി സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ വേലിക്കെട്ട് പൊളിച്ചകത്ത് കയറുവാൻ പിശാചിന് കഴിയത്തില്ല എന്ന് രാത്രി ഉറപ്പോടെ വിശ്വസിക്കെ, വ്യക്തിപരമായി നിങ്ങളെന്ന് ഈ തോട്ടത്തിന്, കുടുംബമായ നിങ്ങളുടെ തോട്ടത്തിന്, സഭയായ നിങ്ങളുടെ തോട്ടത്തിന് ചുറ്റും ദൈവത്തിന്റെ തീ മതില് ഇന്ന് രാത്രി കെട്ടിയിട്ടുണ്ട്. ആ മതിലിനുള്ളിൽ ഞാൻ സുരക്ഷിതനാണ്. ഒരു ബാധയും എന്റെ കൂടാരത്തോട് അടുക്കയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഒരു ബാധയും എന്നോട് അടുക്കയില്ല. ഒരു തിന്മയും എനിക്ക് ഭവിക്കയില്ല. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. കാരണം ദൈവത്തിന്റെ സംരക്ഷണം എനിക്കുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവത്തിന്റെ സംരക്ഷണം എനിക്കുണ്ട്. ഞാൻ ദൈവത്തിന്റെ വേലിക്കെട്ടിനുള്ളിൽ ഞാൻ സുരക്ഷിതനാണ്. ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഈ വേലിക്കകത്ത് പിശാചിന് പ്രവേശിക്കാൻ പറ്റുകയില്ല. യോബിന്റെ വേലിക്കകത്തേക്ക് കടക്കുവാൻ പിശാച് നോക്കിയണക്കെ പറ്റിയില്ല. ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് അനുവാദം ചോദിക്കുമ്പോൾ, യഹോവ അനുവാദം കൊടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം. വ്യവസ്ഥകൾ വച്ചാണ് ദൈവം അനുവാദം കൊടുത്തത്. യോബിനോടുള്ള ബന്ധത്തിൽ പിശാചിനോട് യഹോവ പറയുന്നത്, അവന് ചുറ്റുമുള്ള വേലി മാത്രം ഞാൻ പൊളിക്കാം, പക്ഷേ നീ അവനെ തുടരരുത്. ആദ്യം അവൻ ഉള്ളതിന്റെ വേലി പൊളിച്ചു കൊടുത്തു. എന്നാൽ അതിലൊന്നിലും ഇയ്യോബ് വീണുപോയില്ല, ദൈവത്തെ തള്ളിയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവന്റെ ശരീരത്തെ തൊടാൻ സമ്മതിച്ചത്. അപ്പോഴും ദൈവം പറഞ്ഞു, അവന്റെ പ്രാണനെ തൊടാൻ ഒക്കിയില്ല. വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി ദൈവം ചിലപ്പോൾ വേലി അല്പം പൊളിച്ചു കൊടുത്താലും, ഇന്ന് രാത്രി മനസ്സിലാക്കണം, പരിധിയിട്ടേ. ദൈവം പിശാചിന് അനുവാദം കൊടുക്കുന്നതിനപ്പുറം നിന്നെ ഒന്നും ചെയ്യാൻ പിശാചിന് കഴിയത്തില്ല. എങ്ങനെയാ ദൈവം പരിധിയിടുന്നതെന്ന് ചോദിച്ചാൽ, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറയാം, അവൻ എന്റെ പ്രകൃതി അറിയുന്നു, ഞാൻ പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മറ്റൊരു ഭാഷാന്തരം കുറച്ചുകൂടെ മനോഹരമാണ്, ഹി നോസ് മൈ ഫ്രെയിം. എന്റെ ഫ്രെയിം ദൈവത്തിനറിയാം. എന്റെ മേൽ അനുവദിക്കപ്പെടുന്ന പരീക്ഷകൾ എന്തു വെയിറ്റുള്ളതാണെന്ന് നിർണയിക്കപ്പെടുന്നത് എന്റെ ഫ്രെയിമിന് എന്തു വെയിറ്റ് താങ്ങാമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾക്ക് വരുന്നതിൽ കൂടുതൽ മറ്റൊരാൾക്ക് സംഭവിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവര് വിശ്വാസത്തിൽ കുറച്ചുകൂടെ വളർച്ച പ്രാപിച്ചവരാണ്, അവർക്കത് താങ്ങാൻ കരുത്തുള്ളത് കൊണ്ടാണ് ദൈവം അവരെ കഠിനമായ ശോധനയ്ക്ക് വിടുന്നത്. അത് അവരുടെ അശുദ്ധി കൊണ്ടല്ല, അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പക്വത കൊണ്ടാണ്. ആർക്കാ ശോധന വരുന്നത്? ആർക്കെതിരെയാണ് അപവാദം പറയുന്നത്? ആർക്കാണ് അപമാനം ഉണ്ടാകുന്നത്? ആർക്കാണ് പോരാട്ടം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, അത് താങ്ങാൻ കരുത്തുള്ളവനെ അധികം കരുത്തുള്ളവനാക്കി മാറ്റേണ്ടതിന് ദൈവം അനുവദിക്കുന്ന ശോധനകളല്ലാതെ അതിനപ്പുറം ഒരു ശോധനയും ദൈവം മനുഷ്യർക്ക് നൽകത്തില്ല. ഹി നോസ് മൈ ഫ്രെയിം. എവിടം വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കരുത്തുണ്ടെന്ന് ദൈവത്തിനറിയാം. എത്ര ഭാരം എന്റെ തലയിൽ വെച്ചാൽ ഞാൻ കുനിഞ്ഞു പോകയില്ലെന്ന് ദൈവത്തിനറിയാം. എത്ര അപവാദം വരെ പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു പോകത്തില്ലെന്ന് ദൈവത്തിനറിയാം. അതിനപ്പുറം ഒരു വാക്കുച്ചരിപ്പാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. നിനക്ക് വന്നിട്ടുള്ള ശോധനകൾ ദൈവം അറിഞ്ഞു വന്നതാണ്. നിനക്കത് താങ്ങാൻ കരുത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടും അധികത്തിന് നിന്നെ ബലവാനാക്കേണ്ടതിനും ദൈവം തന്ന ശോധനയാണ്. പിശാച് വേലി പൊളിച്ചതല്ല, ദൈവം അനുവദിച്ചതാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവം വെച്ചിട്ടുള്ള പരിധിക്കപ്പുറത്തേക്ക് പിശാച് കടക്കാതെ വണ്ണം ദൈവം കെട്ടിയ വേലിക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ യെശയ്യാ പ്രവചനത്തിലും സങ്കീർത്തന പുസ്തകത്തിലും ദൈവം ഫലശൂന്യമായ തോട്ടത്തിന്റെ വേലി പൊളിച്ചു കളയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എപ്പോഴാണ് ദൈവം ഈ തോട്ടത്തിന്റെ വേലി പാടേ പൊളിച്ചു കളയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം പ്രതീക്ഷിക്കുന്ന ഫലമില്ലാതെ വരുമ്പോൾ ദൈവം വേലി പാടെ പൊളിച്ചു കളയും. ഇന്ന് രാത്രി വിനയത്തോടെ ഓർപ്പിക്കാം, ദൈവം വേലി പൊളിച്ചാൽ, നമ്മൾ എത്ര ഉറപ്പുള്ള മതിൽ കെട്ടിയാലും നിലനിൽക്കുകയില്ല. ദൈവം ഒരു മനുഷ്യനെ തള്ളിയാൽ പിന്നെ ലോകത്താരെല്ലാം താങ്ങി നിർത്തിയാലും അവന് നിലനിൽപ്പില്ല. എന്നാൽ ദൈവം ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അവനെ തള്ളിയാലും അവനെ നിർത്താൻ എന്റെ ദൈവത്തിന് കഴിയും. ദൈവം പൊളിക്കാത്ത വേലിയുള്ളിടത്തോളം കാലം ആരെല്ലാം നിന്റെ വേലിക്കെതിരെ ഭീഷണി മുഴക്കിയാൽ, ആരെല്ലാം നിന്റെ വേലി പൊളിക്കാൻ ശ്രമിച്ചാലും ഇന്ന് രാത്രി ഉറപ്പോടെ പറയാം, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വേലി പൊളിയത്തില്ല. ആകയാൽ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരേ? വീണ്ടും ഓർപ്പിക്കാം, ദൈവം നിന്റെ വേലി പൊളിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. എന്നാൽ ആരെല്ലാം വേലിയെ പിടിച്ചു കുലുക്കിയാലും ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ആഞ്ഞടിച്ചാലും ദൈവം കൂടെയുണ്ടെങ്കിൽ വേലി പൊളിയത്തില്ല. ദൈവത്തിന്റെ സംരക്ഷണം ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്നു. ദൈവത്തിന്റെ സംരക്ഷണം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അത് അനുഭവിക്കുന്നവർ ആ ദൈവകൃപ ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം വേലി പൊളിക്കുന്നതിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ ആസാപ്പിന്റെ ഒരു വിലാപമുണ്ട്, അത് ഓർപ്പിച്ച് ഞാൻ നിർത്താം. ആസാപ്പിന്റെ വാക്കുകൾ ഞാൻ പറയാം. ദൈവത്തോട് ചോദിക്കുകയാണ്, നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് നീ അതിനെ നട്ടു, നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാ പെന്തിക്കോസ് പടർന്നെന്ന്, പടർന്ന് പന്തലിച്ചെന്ന്. രാത്രി പറയട്ടെ, യഹൂദനും പടർന്നതാണ്. ജാതികളെ നീക്കിക്കളഞ്ഞ് നട്ട ആ മുന്തിരി ദൈവം തടമെടുത്ത്, ദൈവം സ്വളമിട്ട് സൂക്ഷിച്ച് വേരൂന്നി പടർന്നതാണെങ്കിലും ആസാപ്പ് വീണ്ടും ചോദിക്കുകയാണ്, നീ അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടിലെ പന്നി അതിനെ മാന്തിക്കളയുന്നതെന്ത്? വയലിലെ മൃഗങ്ങൾ അതിനെ തിന്നുകളയുന്നതെന്ത്? ഉത്തരവ് ഇത്രയേ ഉള്ളൂ, ഫലം കായ്ച്ചില്ല. ഫലം കായ്ക്കാതെ വന്നപ്പോൾ ദൈവം കൊണ്ടുവന്ന് നട്ട യഹൂദനെന്ന തോട്ടത്തെ ദൈവം വേലി പൊളിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഇന്ന് രാത്രി ഓർക്കുക, ദൈവത്തിന്റെ വേലി എപ്പോഴാണ് നമ്മോടൊപ്പം ഉള്ളതെന്ന് ചോദിച്ചാൽ, ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം കായ്ച്ചില്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വേലി പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആസാപ്പ് ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരപേക്ഷയുണ്ട്, ദൈവമേ ഈ വേലി തിരിച്ചു കെട്ടിത്തരണമേ. ആസാപ്പിന്റെ വാക്കുകൾ തന്നെ നമുക്ക് ഒരുമിച്ച് പറയാം. എന്നോട് ചേർന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥനയായിട്ട് പറയാം. ചേർന്ന് പറഞ്ഞാട്ടെ, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നിന്ന് കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ, ഇത് മാത്രമാണ് പരിഹാരം. ആസാപ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ. ഈ തോട്ടത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൃഷ്ടി അകന്നുപോയെങ്കിൽ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. വളരെ വിനയത്തോട്, വളരെ താഴ്മയോട് ദൈവത്തോട് പറയാം, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നിന്ന് കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തോട് അപേക്ഷയുണ്ട്, ഈ മുന്തിരിവള്ളി ഒന്ന് സന്ദർശിക്കണമെന്ന്? ദൈവമേ, വർഷങ്ങളായി നിന്റെ തോട്ടത്തിലായിരിക്കുന്നു, ഇതുവരെയും ആഗ്രഹിക്കുന്ന ഫലം, നീ പ്രതീക്ഷിക്കുന്ന ഫലം കായ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ വേലി പൊളിക്കല്ലേ, വേലി പൊളിക്കല്ലേ, വേലി പൊളിക്കല്ലേ. ദൈവമേ, കാട്ടുപന്നി അകത്ത് കയറി മാന്തിക്കളയരുത്, ദുഷ്ടമൃഗം ഇത് തിന്നുകളയരുത്, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ, നീ നിന്റെ തോട്ടത്തെ സന്ദർശിക്കണമേ. ദൈവം നമ്മെ സന്ദർശിക്കട്ടെ, ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ.